بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ومن لا يسعد رجله. കഴിഞ്ഞ തവണ ഖവാരിജുകളുടെ ആരംഭവും അതുപോലെ തന്നെ ആരാണ് ഖവാരിജുകൾ, ഇസ്ലാമിക സമൂഹത്തിൽ അവരുടെ തുടക്കം എന്നു മുതലായിരുന്നു, അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഖവാരിജുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു, ആ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും സലഫുകളുടെയും ഇടപെടൽ എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ കേട്ടത്. ഇൻഷാഅല്ലാ ഇന്ന് ഖവാരിജുകളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച പ്രധാനപ്പെട്ട ചില താക്കീദുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില അടയാളങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അതിനുള്ള തൗഫീഖ് നൽകേണ്ടവൻ. ഖവാരിജുകളെ ആക്ഷേപിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായി വന്നിട്ടുണ്ട്. സഹാബികളിൽ നിന്നും അനേകം വാക്കുകൾ ഈ വിഷയത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലിമാം ഇബ്നു കസീറിൻ അർഹിമഅള്ളാഹു തആല അദ്ദേഹത്തിന്റെ അൽ വിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ വന്ന അഹാദീസുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബാബ് തന്നെ, ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ആധുനികരായ ചില ആളുകൾ പേജുകൾ നീണ്ടു നിൽക്കുന്ന പുസ്തകങ്ങൾ ഖവാരിജുകളുടെ വിഷയത്തിൽ വന്ന അഹാദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് മാത്രം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില സഹീഹായ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച അതല്ലെങ്കിൽ സഹീഹായ ചില റിവായത്തുകൾ മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഖവാരിജുകളുടെ ആരംഭത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് ലഭിച്ച സ്വത്ത് വീതം വെക്കുന്ന സന്ദർഭത്തിൽ ദുൽ ഹുവൈസറത്തു തമീമി എന്നു പേരുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും, യാ മുഹമ്മദ് ഇഅ്ദിൽ, ഹേ മുഹമ്മദ് നീ നീതി കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, വൈലക്കും ഔ വൈലക്, നിനക്ക് നാശം, വമൻ യഅ്ദിൽ ഇദലം അകുൻ അഅ്ദിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് നീതി കാണിക്കാനാണ്. ആ ഹദീസ് നമ്മൾ പറയുകയുണ്ടായി. മാത്രമല്ല ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ടപ്പോൾ തിരിഞ്ഞു പോവുകയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ കൊന്നുകളയട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം ചോദിക്കുകയും അവിടുന്ന് അതിന് സമ്മതം നൽകാതിരിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ കേട്ടതാണ്. ആ ഹദീസിന്റെ ബാക്കിയിൽ അയാളിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ അയാളെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ദിഅ്ദി ഹാദാ ഖൗമൻ, يقرؤون القرآن لا يجاوز حناجرهم إن من ضئضئ هذا قوما إيالدي أدترأي لن ഒരു സമൂഹം പുറത്തു വരാനുണ്ട്. ദിഅദ് എന്ന് പറഞ്ഞാൽ അസലിൻ എന്ന് പറയാം, ഒരാളുടെ അടിസ്ഥാനം, ഒരാളുടെ പരമ്പരയിൽ അയാളിൽ നിന്ന് ചില ആളുകൾ പുറപ്പെടാനുണ്ട്. യഖ്റഊന ഖുർആന ലാ യുജാവിസു ഹനാജിറഹും, അവർ ഖുർആൻ പാരായണം ചെയ്യും, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു ഹനാജിറഹും, എന്നാൽ അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴത്തോട്ട് ഇറങ്ങുകയില്ല. ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ഖവാരിജുകളിലും പിൽക്കാലക്കാരിലും ഒക്കെ പൊതുവായി കാണുന്ന കാര്യമാണ്. ഖവാരിജുകളിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് ഖുറാഇകളായിരുന്നു, ഖുർആൻ പാരായണത്തിന്റെ ആളുകളായിരുന്നു. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അത് ഹിഫ്ദുണ്ട്. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറ്റു വിജ്ഞാനങ്ങളെക്കുറിച്ചോ, പ്രത്യേകിച്ച് ഹദീസുകളെക്കുറിച്ചോ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എങ്ങനെ വായിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഉസൂലുകളെക്കുറിച്ചോ ഈ പറഞ്ഞ ആളുകൾക്ക് വിവരമുണ്ടാവില്ല. യഖ്റഊന ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ലാ യുജാവിസു ഹനാജിറഹും, എന്നാൽ അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴത്തോട്ട് ഇറങ്ങുകയില്ല. പല വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ ആശയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്താണ് അതിന്റെ വിശദീകരണം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഏത് സന്ദർഭത്തിലാണ് ആ ആയത്തുകൾ പാരായണം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും അവർക്കില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അദ്ദേഹം മിമ്പറിൽ ഖുത്ബക്ക് കയറിക്കഴിഞ്ഞാൽ ഖവാരിജികൾ എഴുന്നേറ്റ് നിന്ന് ഒച്ചയും വിളിയും കൂട്ടാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയും ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് വിധി പറയാനുള്ള അവകാശം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ചു പറയും വമൻ ലം യഹ്കും ബിമാ അൻസല അല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹു ഇറക്കിയതനുസരിച്ച് വിധിക്കാത്തവർ കാഫിറുകളാണെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു കലിമത്തു ഹഖിൻ യുറീദു ബിഹൽ ബാത്തിൽ ഔ യുറാദു ബിഹൽ ബാത്തിൽ, സത്യത്തിന്റെ വാക്കാണ് അവർ പറയുന്നത്, ഖുർആനാണ് അവർ ഓതുന്നത്, പക്ഷേ ലാ യുറാദു ബിഹ അൽ ബാത്തിൽ, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്, അസത്യമാണ്. അപ്പൊ ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് അവരുടെ അതിന്റെ ആശയം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയിൽ ഒരുത്തൻ പിന്നെ ഈ ഇന്നുള്ള തീവ്രവാദ സംഘടനകൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ എഴുതിയ ഒരു റിസാലയിൽ അയാൾ പറയുന്നതായി നിങ്ങൾക്ക് കാണാം. അയാൾ പറയുന്നത് ഇത്ര ഖുർആൻ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, നിങ്ങൾ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കേണ്ടതില്ല. ഇന്ത്യക്കാരനാണ് അയാൾ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അതിൽ ജിഹാദിന്റെ ആയത്ത് നിങ്ങൾ കാണും, നിങ്ങൾ ഇടത്തും വലത്തും നോക്കണ്ട, നിങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് അവർ തടുത്തു നിർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഖുർആൻ നിങ്ങൾ നോക്കുക. ഖുർആനിൽ എന്താണുള്ളത്? വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയക്കൂന ദീനു കുല്ലുഹു ലില്ലാഹ്, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, ദീൻ പൂർണ്ണമായി അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യുക. നിങ്ങൾ പോയിട്ട് ജിഹാദിനിറങ്ങുക. ജിഹാദിന്റെ ആയത്തുകൾ ഖുർആനിലുണ്ട്, അത് നിങ്ങൾ വായിക്കുക, നിങ്ങളത് പ്രാവർത്തികമാക്കുക, നിങ്ങൾക്ക് മനസ്സിലായതുപോലെ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖവാരിജികളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണിത്. അവർ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യും, പക്ഷെ അവർക്ക് അതിന്റെ ഉള്ളിലുള്ള ആശയം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്, ആരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത്, അവർക്കറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിന് സൂചനയുണ്ട്. ഒന്നാമത്തെ കാര്യം വേണമെങ്കിൽ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ നമ്പറിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, യഖ്റഊന ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അത് അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ, يقتلون اهل الاسلام اسلامിന്റെ ആളുകളെ അവർ കൊലപ്പെടുത്തും. ويدعون اهل الاوثان എന്നാൽ വിഗ്രഹാരാധകരെ അവർ വെറുതെ വിടും. ഇതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇറാഖിലും ഷാമിലും പരിസരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. يقتلون اهل الاسلام ഇസ്ലാമിന്റെ ആളുകളോടായിരിക്കും അവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാവുക, അവരെയായിരിക്കും കൊന്നുകളയുക.
ويدعون أهل الأوثان إن البجاه هذا جري أسران غليم يهودا ماريم مشرك غليم أورب الكلم ورد ودوب أور كدري يودم إلا أور كدري بولاتم إلا مسلمين كدري أن يودم آديم أي أور كدري توك غل أور تريشوا تريك أن الإسلامي غل آديم غل كدري أن أمسلمين غل كدري أن لا كفار غل كدري أن لا أدين أور كارن ما يبرر الله ما تري كاريه مند أور برر الله مسلم Islam itu untuk pertubuh ikatan yang lain murtadan. Apabila Islam ini rajin melalui orang yang agak lebar ke tahu tukar yang diserik cedu bond, pada akhirnya terus Saudi Arabia ini lagi tahu tukar yang diserik kena tu bond, abar itu kanak kuuteli, ini bernadi kari gal tahu tukaran, durmurti kalan, tahu tukar yang diserik cedu bond abar kafir kalan. Apabila itu orang yang Muslim ini abar Islam ini untuk kufur sih kerici kali ni rikom, apabila orang murtadai. Apa musyrik kita kalau kollen dah dari mundu murtad kita kalau kollen? Enam barangnya mana nak beri muslim ingat lah kollen dekik kondo dikir nanti. Apa kafir ingat kalau kollen dah ini kal mundu kollen dah ada ni? Abang ada kanak kuku telil murtad dekik lah ya? Abang murtad dekik lah itu bisesi pikir nanti agak tak muslim ingat lah ya? Arab kelum perisal itu mula syamilum perisal yang kalau mula muslim ingat lah ya? Abang murtad dekik lah itu bisesi pikir nanti. Aduh boleh sini Islami kerajaan ingat lah sahini ka Sambidan tilanggeng ngalai itu la yale galai, pagu tina sahayi kena beranda beri, murtad galai mudra gutgaim, awara kollyan mandi, ahuanan cegi gaim cegi, inna wakigal persiama yawa rendu nuwandi trend. Apol awara parai unia, nabsalah salam parai unia adayalam, alipura beri kanan sadi kunyak tuluna, ahal al Islam, waya dauna ahal al awthan, Islam inde yale galai awara kundu galaim, innal, vigra hara degar awara wardu udum. Sallallahu alaihi wasallam baranu munamata kariyamaya avadunu baranu yamruquna min al-islam kama yamruqu as-sahmu min ar-ramiya yamruquna min al-islam islam illan avar vegadayil porthu pogum maraqa enna vakinte artham pettanu valare speed terchu povunnayana yamruquna min al-islam kama yamruqu as-sahmu min ar-ramiya villil ninnu ambu terchu pogunnathu pole Walaupun mereka tidak orang Islam yang lalu tercucu bogum, yundaru ila naslihi, fala yujudu fihi shayun. Orang ambil itu niel, agar murgatinnya ulil udah walaupun mereka tidak ilpoi ker niel, leh, cakap murgatinnya mana tu kotor tenau. Apa tu walaupun mereka tidak ilah dulu ulil keri portegu poi ker niel, ada rectamu ada ni ada yang lalu cakap pola pati pergi kila. Orang tiri banyak orang bunting kila dengan rectum ada memang pergi pergi. Mereka tiada satu paksi yang normal ambil itu, petai ada kerjanya el, ah paksi itu ulil udah, ambil carry orang dengan sandar bawa itu korcuri banyak orang ni tan carry orang ni dengan ada dengan rectum ada memang pergi pergi situ tau. Apa ambil itu yang itu yang lor tu kondo kono nariyan ayat, ah ambil ni memang ambil itu nak ku. Rasulullah SAW berikan. ينظر إلى نصله فلا يوجد فيه شيء. أبنا دينا مونم نوكم. أم بند منيل الله مونك أنا نصلنا رين. آ منيرة مغلي أيال نوكم. فلا يوجد فيه شيء. أدي أندو ما يالك كأنن س صادق غيلا. هذا إيد بودا خرطين بخشية ندي إسلام أنا نوجاري كذا. يال إسلام الكهري برتوي. أدي لون أندو ما عندما يتو بتي بديش تيلا. Ingan awan billi tercucu guna wal Islam itu tercucu. Islam itu nonna awan deh metu pati putih tidak. Awan ambu berisodi cikarinya el ambin deh mele rakta munda hilah. Adine monamelu rakta hilah, matram hilah. Thumma yundaru ila risafihi, fma yujudu fihi shayun. Thumma yundaru ila nadihi, wahu qidhuhu, fala yujudu fihi shayun. Thumma yundaru ila qudhihi, fala yujudu fihi shayun. Pina awan ambin deh Anak dulu lama madya telal dah unda, fine, wadi, ambu, adine kambu yang tu baraya unda kariam, adine melon oku, adine melu rectan dah unda. Adu boleh tenye ambin de pinil, kacin ni andri kiamu ni wacitulah tuwal galan dahu. Adu boleh tenye adine direction nurna ikenna kacinan sericha adine calipikenna, adine ceragi galu boleh tenye kariing galan dahu. Adi melu kau unoku. Adil undum awan undum kahana gayilah. Rakyat itu ada yang alam bolu kahana. അപ്പൊ ഇവൻ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കയറി അതേ സ്പീഡിൽ തന്നെ പുറത്തേക്കും പോയി. അവന്റെ മേൽ ഇസ്ലാമിൽ നിന്ന് ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഖദ് സബഖൽ ഫർസ വദ്ദം, അവൻ രക്തത്തെയും മാംസത്തെയും മുൻകടന്നു പോയിരിക്കുന്നു. അതായത് ഈ വില്ല് അതിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. ഈ അവസ്ഥയാണ് ഖവാരിജുകളിൽ ഉണ്ടാവുക. അവർ ഇസ്ലാമിൽ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് പോകും. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ വളരെ വേഗത്തിൽ അകലേക്ക് തുറച്ചുപോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആയതുഹും റജുലുൻ അസ്വദു إحدى عضديه مثل ثدي المرأة أو مثل البضعة تدردر أو مثل البضعة تدردر. അതിൽ ഒരാൾ ഉണ്ടായിരിക്കും, ആയതുഹും അവരുടെ അടയാളം, റജുലൻ അസ്വദ്, ഒരു കറുത്ത മനുഷ്യനാണ്. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പുറപ്പെട്ട ഖവാരിജുകളുടെ അടയാളമായിരുന്നു. ആയതുഹും റജുലൻ അസ്വദ്, ഈ ഖവാരിജുകളുടെ അടയാളം ഒരു കറുത്ത മനുഷ്യനാണ്. إحدى عضديه مثل ثدي المرأة, അവന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്ന് സ്ത്രീകളുടെ മാറിടം പോലെ ഉണ്ടായിരിക്കും. ومثل البضعة تدردر, അതുപോലെ തന്നെ എല്ലില്ലാത്ത മാംസം അതിങ്ങനെ തൂങ്ങിയാടുമ്പോ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഉണ്ടാകും. ഇത് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പുറപ്പെട്ട ഖവാരിജുകളിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അടയാളമാണ്. നഹ്റവാനിൽ അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകൾക്കെതിരെ യുദ്ധം ചെയ്തതിനു ശേഷം അദ്ദേഹം ചിലരോട് പറഞ്ഞു, പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു, ഇതേപോലെ ഒരാളെ അന്വേഷിക്കാൻ. കറുത്ത മാംസം, എല്ലില്ലാത്ത ആൾക്കാരെ പോലെ ഉണ്ട് അവയുടെ മാംസം എന്ന് പറഞ്ഞാൽ തീർത്തും തൂങ്ങിക്കിടക്കുന്ന മാംസങ്ങളായിരിക്കും, ഒരു ഉറപ്പില്ലാത്ത മാംസമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു. രണ്ടു തവണ ആൾക്കാർ അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നു, അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ തവണ അവസാനം അവർ അയാളെ കണ്ടെത്തി. കുറേ ആളുകളെ കൊന്നു, ഇങ്ങനെ പിന്നെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ഖവാരിജികളെ കൊലപ്പെടുത്തി കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന അതിലെ അടിയിൽ, ഏറ്റവും അടിയിൽ അയാൾ തലയടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, ചത്തുമലച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് സത്യമായി പുലർന്ന ഹദീസാണ്. ഖവാരിജുകളിൽ ഒരാളുടെ അടയാളമായിരുന്നു ഇത്. അലി റളിയല്ലാഹു അൻഹു നഹ്റവാനിൽ അവരുമായി പോരാടിയ സന്ദർഭത്തിൽ ഈ പറഞ്ഞ അടയാളങ്ങളുള്ള വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ അടയാളമാണ്. എല്ലാ ഖവാരിജുകളിൽ ഈ അടയാളം ഉണ്ടാവുമോ എന്നത് അല്ലാഹു അലം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. ويخرجون على حين فرقه من الناس ويخرجون അവര പുറപ്പെടും, ഖവാരിജികൾ പുറപ്പെടും, പ്രത്യേക ശ്രദ്ധിക്കേണ്ട അടയാളം. ويخرجون على حين فرقه من الناس, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അവർ പുറപ്പെടുക. ഖവാരിജികളുടെ പുറപ്പാടിന്റെ സന്ദർഭം എപ്പോഴായിരിക്കും? ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് പ്രകടമായി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഖവാരിജികൾ പുറപ്പെടുക. ഇത് ഖവാരിജികളുടെ ചരിത്രം പരിശോധിച്ച് ഇൻഷാ അള്ളാഹ് ചില സംസാരങ്ങളിൽ നമുക്ക് അതുകൂടി കേൾക്കേണ്ടതുണ്ട്. ഖവാരിജികൾ ഓരോ കാലഘട്ടത്തിലും വന്നത് എന്ത് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷെ അതിനുശേഷവും ഖവാരിജികൾ വന്നിട്ടുണ്ട്. ഉമവി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ എന്തിനധികം അലി റളിയല്ലാഹു അൻഹു തൊട്ടുശേഷം ഭരണം ഏറ്റെടുത്ത മുആവിയത്ത് നബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഖവാരിജികൾ പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമവി ഖലീഫമാരുടെ കാലഘട്ടത്തിലും അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിലും ഒക്കെ ഖവാരിജികൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ചരിത്രം മനസ്സിലാക്കുക എന്നത് ഇന്നത്തെ ഖവാരിജികളുമായി അവർക്കുള്ള സാമ്യത മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. കാരണം പലപ്പോഴും ഇന്നത്തെ ഇത്തരം സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ അവർ പറയാറുള്ളത് ഞങ്ങൾക്കെവിടെ പണ്ടത്തെ ഖവാരിജികളുടെ അടയാളം, പണ്ടത്തെ ഖവാരിജികൾ പറഞ്ഞ എന്ത് വാദമാണ് ഞങ്ങൾ പറയുന്നത്? ശരിയാണ്, പണ്ടത്തെ ഖവാരിജികൾ പറഞ്ഞ അതേ ഐനുൽ കലാമുള്ള ആൾക്കാർ ഇന്നില്ല. അതേ വാക്ക് പറയുന്ന ആൾക്കാർ ഇന്ന് എന്തായാലും ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് ബാത്തിലാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ പ്രകടമായി മനസ്സിലായ കാര്യമാണ്. വളരെ വ്യക്തമായ ബാത്തിലുമായിട്ട് ഒരിക്കലും ബിദഅത്തിന്റെ ആൾക്കാർ പുറത്തേക്ക് വരില്ല. വളരെ പ്രകടമായ ബാത്തിലുമായിട്ട് ബിദഅത്തിന്റെ ആൾക്കാർ വരില്ല. കാരണം എന്തായാലും ഒരു സത്യത്തിന്റെ മൂടി അതിന് പതിപ്പിച്ചിട്ടേ വരുള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർ ഒന്നാമത്തെ വർത്താനത്തെ തന്നെ തള്ളിക്കളയും. അപ്പൊ ഖവാരിജികൾ അവരാദ്യ കാലഘട്ടത്തിൽ വന്നതുപോലെ പിൽക്കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അവർ വന്ന സന്ദർഭങ്ങളും അവർ പറഞ്ഞ ന്യായങ്ങളും എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഇക്കാലഘട്ടത്തിലുള്ള ഖവാരിജികളുമായി അവർക്കുള്ള സാമ്യത മനസ്സിലാക്കാൻ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയഖ്റുജൂന അലാ ഹൈനി ഫുർഖത്തിൻ മിനന്നാസ്, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഭിന്നിപ്പ് നിലനിൽക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഖവാരിജികൾ പുറപ്പെടുക. അത് നിങ്ങൾ പരിശോധിക്കുക. ഖവാരിജികളുടെ പുറപ്പാടിന്റെ സന്ദർഭങ്ങൾ, സ്ഥലങ്ങൾ പരിശോധിക്കുക. മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ, ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. മുസ്ലിം ഉമ്മത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം, ഇവിടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടോട്ട് മറുപടിയേ ഉള്ളൂ. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ തോക്കെടുക്കുന്ന നാടുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി നിൽക്കുന്ന നാടുകൾ, അവിടെ പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളിൽ പലതും നമുക്കവിടെ കാണാൻ പറ്റും. മാത്രമല്ല ചില റിവായത്തുകളിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില റിവായത്തുകളിൽ ഇപ്രകാരം കാണാം, വയഖ്റുജൂന അലാ ഖൈരി ഫിർഖത്തിൻ മിനന്നാസ്, അവർ ജനങ്ങളിലെ ഏറ്റവും നല്ല കൂട്ടർക്കെതിരെയാണ് പുറപ്പെടുക, ഏറ്റവും നല്ല ആളുകൾക്കെതിരെയാണ് അവർ പുറപ്പെടുക. ജനങ്ങളുടെ കൂട്ടത്തിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും നല്ല ആൾക്കാർ, അവർക്കെതിരെയാണ് അവർ ആദ്യം പുറപ്പെടുക. കുറച്ചെങ്കിലും ഹത്തിനോടും സത്യത്തിനോടും ഇസ്ലാമിനോടും അടുത്തു നിൽക്കുന്ന, ശരീഅത്തിനോട് താല്പര്യം കാണിക്കുന്ന, അതിനോട് അടുത്തു നിൽക്കുന്ന ആളുകൾ, അവർക്കെതിരെയായിരിക്കും അവരുടെ ആദ്യത്തെ പുറപ്പാട്, അവർക്കെതിരെയായിരിക്കും അവരുടെ ആദ്യത്തെ ആരോപണം, അവർക്കെതിരെയായിരിക്കും അവരുടെ ശക്തമായ കോപ്പുകൂട്ടലുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. വയഖ്റുജൂന അലാ ഹൈനി ഫുർഖത്തിൻ മിനന്നാസ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ അദ്റക്തുഹും ലഖ്തുലന്നഹും ഖത്ല ആദിൻ, ലഇൻ അദ്റക്തുഹും, ഞാൻ അവരെ കണ്ടെത്തിയാൽ, ലഖ്തുലന്നഹും ഖത്ല ആദിൻ, ആദ് സമൂഹത്തെ കൊന്നൊടുക്കിയതുപോലെ ഞാൻ അവരെ കൊന്നൊടുക്കും. ഞാൻ അവരെ കണ്ടുമുട്ടിയാൽ, എന്റെ ജീവിത കാലഘട്ടത്തിൽ അവർ പുറപ്പെട്ടാൽ, ഞാൻ അവരെ ആദ് സമുദായത്തെ കൊന്നൊടുക്കിയതുപോലെ കൊന്നുകളയും. ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, എന്നിട്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കലേക്ക് വന്ന ദുൽഖുവൈസറത്തു തമീമിയെ കൊന്നുകളഞ്ഞില്ല? ഒന്നാമത്തെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കഴിഞ്ഞ ഹദീസിൽ, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് തന്റെ സഹാബികളെ തന്നെ കൊന്നുകളയുന്നുണ്ട് എന്ന ചിന്ത ആളുകൾക്കിടയിൽ പ്രചരിക്കാതിരിക്കുന്നതിനു വേണ്ടി. മറ്റൊരു കാരണം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഖവാരിജികൾക്കെതിരിൽ വാളെടുക്കേണ്ടത് അവർ വാളെടുക്കുമ്പോഴാണ്. അവർ വാളെടുക്കാത്തിടത്തോളം കാലം അവർക്കെതിരെ വാളെടുക്കാൻ അർഹതയില്ല. അവർ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുക മാത്രമാണെങ്കിൽ, അതായത് അവർ വാളെടുക്കുന്നില്ലെങ്കിൽ, അവർക്കെതിരെ തിരിയാൻ യാതൊരു നിലക്കും നമുക്ക് അർഹതയില്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കണം, ഇൻഷാല്ലാഹ് അതിലേക്ക് അവസാനം നമ്മൾ വരും, ഖവാരിജികൾ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല, കാഫിറീങ്ങളല്ല, അവരെ തക്ഫീർ നടത്തിയിട്ടില്ല എന്നാണ്. സഹാബികളിൽ ബഹുഭൂരിപക്ഷവും അവർ കാഫിറുകളാണെന്ന് പറഞ്ഞിട്ടില്ല. വളരെ ചുരുങ്ങിയ ആളുകളുടെ വാക്കുകളിൽ അവർ കാഫിറുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില വാക്കുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി അവർ അവരുടെ വാക്കുകൾ പൂർണ്ണമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഖവാരിജികൾ കാഫിറാണ് എന്ന് സഹാബികളാരും മുദ്രകുത്തിയിട്ടില്ല. ഖവാരിജികൾ ഇസ്ലാമിൽ തന്നെ പെട്ട കക്ഷിയാണ്, മുസ്ലിമുകൾക്കിടയിൽ തന്നെയുള്ള കക്ഷിയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളല്ല. അതിന് അനേകം തെളിവുകളുണ്ട്, ഇൻഷാല്ലാ അതിൽ ചില തെളിവുകൾ നമ്മൾ പറയും. മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഇത്തരം ചിന്താഗതികളുള്ള ആളുകളെ അവരെ അമുസ്ലിമീങ്ങൾക്കെതിരിൽ, അമുസ്ലിമീങ്ങൾക്ക് ഇവരെ ഒറ്റുകൊടുക്കുക എന്നതോ, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുക എന്നതോ, ഇവർ എന്ത് ദുൽമു ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കുകൾ തെറ്റാണ്, അതിനെ ശക്തമായി നമ്മൾ എതിർക്കുന്നു. ഖവാരിജികളുടെ ചിന്താഗതി ഏറ്റവും പിഴവുള്ള ചിന്താഗതിയാണ്, ഇസ്ലാമിന് അപകടകരമായ ചിന്താഗതിയാണ്. ഇസ്ലാമിന്റെ ചിത്രത്തെ, അതിന്റെ സംഹത്തിനെ, അതിന്റെ കാരുണ്യത്തെ ഇല്ലാതെയാക്കി കളയുന്ന, ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്താഗതിയാണ് ഖവാരിജികളുടെ. പക്ഷേ ഒരാൾ ഖാരിജി എന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാഫിരീങ്ങളിൽപ്പെട്ട, അതല്ലെങ്കിൽ കുഫ്രൻ ഭരണകൂടങ്ങൾക്ക് അവരെ ഒറ്റിക്കൊടുക്കുക എന്ന് ശരിയല്ല. കാരണം അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളാണ്. മുസ്ലിമീങ്ങൾക്കെതിരെ ഒരിക്കലും അമുസ്ലിമീങ്ങളെ സഹായിക്കേണ്ടതില്ല, അത് വേറെ കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണ് ഇത്തരം ചിന്താഗതികൾ ഉള്ളതെങ്കിൽ, ഇത്തരം കോപ്പുകൂട്ടലുകൾ ഉള്ളതെങ്കിൽ ശരിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആളുകളെ അത് അറിയിക്കലും പണ്ഡിതന്മാരെ അറിയിക്കലും അനിവാര്യമാണ്. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ഒരിക്കലും ആ മുസ്ലിമീങ്ങൾക്കെതിരെ ഒറ്റുകൊടുക്കുക എന്നത് ശരിയായ നിലപാടല്ല. അത് ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായി തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അമുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്. അമുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്. അമുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി മുസ്ലിമീങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് പരമാവധി ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചുവെക്കാനും അവനെ ശരിയാക്കാനും അവനെ ഉപദേശിച്ച് നന്നാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാത്ത നീക്കങ്ങൾ ഇസ്ലാമികമായി ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു ആലം. അബീ ഹദീദിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ലഇൻ അദറക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ, ആദ് സമുദായത്തെ കൊന്നതുപോലെ ഇവരെ കണ്ടുമുട്ടിയാൽ ഞാൻ കൊന്നുകളയും. ആദ് സമുദായത്തെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ആദ് സമുദായത്തെ അള്ളാഹു കൊന്നുകളഞ്ഞ രൂപം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവരുടെ വല്ല ബാക്കിയും വല്ല അവശിഷ്ടവും നിനക്ക് ഇനി കാണാൻ പറ്റുന്നുണ്ടോ? ആ രൂപത്തിൽ അള്ളാഹു ആദ് സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞു, പൂർണ്ണമായ അടിവേരർത്തി കളഞ്ഞു. അതേപോലെ തന്നെ ഞാനും അവരെ കൊന്നുകളയും. എപ്പോൾ? ഖവാരിജികൾ പുറത്തിറങ്ങിയാൽ, മുസ്ലിം ഉമ്മത്തിനെതിരെ വാളെടുത്തവർ പുറത്തേക്കിറങ്ങിയാൽ ഞാൻ അവരെ ആദ് സമുദായത്തെ കൊന്നുകളഞ്ഞതുപോലെ കൊന്നുകളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഇപ്രകാരം കാണാം. أن النبي صلى الله عليه وسلم ذكر قوما يكونون في أمته صلى الله عليه وسلم അവിടുത്തെ സമൂഹത്തിൽ പുറപ്പെടുന്ന ഒരു സമുദായത്തെ കുറിച്ച്, ഒരു പ്രത്യേക കൂട്ടരെ കുറിച്ച് പറഞ്ഞു. يخرجون في فرقة من الناس, അവർ ജനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് പുറപ്പെടുക. സീമാഹും التحالق, അവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് التحالق. التحالق എന്ന് പറഞ്ഞാൽ മുട്ടടികൾ. മൊട്ടയടിക്കുക എന്നത് അവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അത് എല്ലാ കാലഘട്ടത്തിലെയും ഖവാരിജികൾ മൊട്ടയടിച്ചിട്ടില്ല. മറിച്ച് തഹാലുഖിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അറബികൾ സാധാരണ മുടി മൊട്ടയടിക്കാത്ത ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുടി മൊട്ടയടിക്കുക എന്നത് ഇബാദത്തിന്റെ സന്ദർഭത്തിൽ, ഉദാഹരണത്തിന് ഹജ്ജിന്റെ സന്ദർഭത്തിലും മറ്റ് ചില സന്ദർഭങ്ങളിൽ, ഇഹ്റാം ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് മൊട്ടയടിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും സ്ഥലപ്പെട്ടിട്ടുള്ളൂ. അവർ ധാരാളമായി മുട്ടയടിച്ചിരുന്നില്ല. അപ്പൊ ജനങ്ങൾ പൊതുവായി മുടിയുള്ള ആൾക്കാരെയാണ്. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുക എന്നതിനാണ് ഇവർ മുട്ടടിച്ചിരുന്നത്. ഖവാരിജികൾ മുട്ടയടിച്ചിരുന്നു. അപ്പൊ ഇവരിൽ നിന്ന് പ്രത്യേകമായി വേറിട്ട് നിൽക്കുമായിരുന്നു. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഈ പറഞ്ഞ ആളുകൾ വേറിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, എല്ലാ ഖവാരിജികളും മുട്ടടിച്ച ആൾക്കാരായിരിക്കുന്നല്ല, മറിച്ച് മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പല വേഷഭൂഷാദികൾ അവർക്കുണ്ടാവും. സാധാരണ മുസ്ലിമീങ്ങൾ ഇടാത്ത വസ്ത്രങ്ങൾ അവരെ പ്രത്യേകം തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന കോലുണ്ടാവും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലുള്ള ഖവാരിജ് ഞങ്ങൾ മുട്ടടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഖവാരിജുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമുക്ക് പറയാനുള്ളത്, എല്ലാ കാലഘട്ടത്തിലെയും ഖവാരിജുകൾ ഒരിക്കലും മുട്ടടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പുറത്തു വരുന്ന ഖവാരിജുകളുടെ അടയാളമായിട്ടാണ് ഇത് പറഞ്ഞത്. സീമാഹും അത്തഹാലുഖ്, അവരുടെ അടയാളങ്ങളിൽ പെട്ടവരെ മുട്ടയടിക്കുക എന്നുള്ളത്. മാത്രമല്ല, ഒരാൾ മുട്ടയടിച്ചു കഴിഞ്ഞാൽ അയാളെ ഖാരിജി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇമാം അന്നവവി റഹിമഹുള്ളാഹു തആല അദ്ദേഹം പ്രത്യേകം ഇത് പറഞ്ഞിട്ടുണ്ട്. മുട്ടയടിക്കുക എന്നത് കറാഹത്തുകളില്ലാത്ത കാര്യമാണ്. ഒരാൾ മുട്ടയടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മുട്ടയടിക്കാം. അത് മക്രൂഹായ ഒരു കാര്യമൊന്നുമല്ല. ഹറാം എന്ന് പറയുന്നതിന് അപ്പുറത്ത് മക്രൂഹ് കൂടിയല്ല. ഒരാൾക്ക് മുട്ടയടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മുട്ടയടിക്കാം, അതിൽ തെറ്റില്ല. കാരണം ആ വിഷയത്തിൽ അത് പാടില്ല എന്ന് അറിയിക്കുന്ന ഹദീസുകളെല്ലാം ദഈഫാണ്. ഖവാരിജികളുടെ അടയാളമായി മുട്ടയടിക്കുക എന്നത് ഖവാരിജികളുടെ അടയാളമായി പറഞ്ഞ ഹദീസാകട്ടെ, ഖവാരിജികളുടെ അടയാളമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മുട്ടയടിക്കുക എന്നത് പാടില്ല എന്ന ഹദീസിലില്ല. ഏതുപോലെ? ഉദാഹരണത്തിന്, ചില കാര്യങ്ങൾ, ചില മുബാഹായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ അടയാളമായിരിക്കും. ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അവരുടെ ഒരു അടയാളമായിരുന്നു. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത് അത് അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഖുർആൻ കൂടുതൽ ഓതുന്ന എല്ലാവരും ഖവാരിജ് എന്നല്ല. അങ്ങനെ മനസ്സിലാക്കാൻ അതിൽ നിന്ന് കഴിയുകയില്ല. മുടി മൊട്ടടിക്കാനുള്ള അനുവദനീയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പുറത്തു വന്ന ഖവാരിജികൾ അവർ മുടിമൊട്ടയടിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഷർറുൽ ഖൽഖി ഔ മിൻ അഷറിൽ ഖൽഖി, അവർ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകളാണ്. ഇവിടെ ഷർറുൽ ഖൽഖി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിരികളെ ഒഴിച്ചു നിർത്തിയിട്ടാണ് എന്നാണ് പല ആളുകളും പറഞ്ഞത്. അതായത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഏറ്റവും മോശം ആളുകൾ ഇവരാണ്. യഖ്തുലുഹും അദ്ന ത്വാഇഫതൈനി ഇലൽ ഹഖി, യഖ്തുലുഹും അവരെ കൊന്നുകളയും, അദ്ന ത്വാഇഫതൈനി ഇലൽ ഹഖ്, സത്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് അവരെ കൊന്നുകളയുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അത്. ആർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ രണ്ട് കക്ഷികളുടെ കൂട്ടത്തിൽ യഖ്തുലുഹും അദ്ന ത്വാഇഫതൈൻ ഇലൽ ഹഖ്, സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് അവരെ കൊല്ലുക. ആരെ? ഖവാരിജികളെ. അങ്ങനെ കൊന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യമാണ്. അലി റളിയല്ലാഹു അൻഹുവാണ് മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നതിന് ഈ ഹദീസ് കൂടി തെളിവാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു സന്തോഷിച്ചിരുന്നു ഖവാരിജികളെ കൊന്ന സമയത്ത്. എന്നാൽ ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവും കഴിഞ്ഞ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു വളരെയധികം സങ്കടപ്പെട്ടിരുന്നു. വളരെയധികം വിഷമം അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഉണ്ടായ ജമൽ യുദ്ധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു തന്റെ മകനായ അൽ ഹസൻ ഇബ്നു അലി അദ്ദേഹത്തോട് പറഞ്ഞതായി ചില റിവായത്തുകൾ കാണാം, നിന്റെ പിതാവ് ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടപഴകാതെ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ധാരാളം റിവായത്തുകളെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്റെ അലി റളിയല്ലാഹു അൻഹുവിന് ജമൽ യുദ്ധത്തെക്കുറിച്ചും സുഹീൻ യുദ്ധത്തെക്കുറിച്ചും വിഷമം ഉണ്ടായിരുന്നു എന്നറിയിക്കുന്ന അനേകം റിവായത്തുകൾ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖവാരിജുകളുടെ ചില അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവര് ഖുർആൻ പാരായണം ചെയ്യും, അത് അവരുടെ തൊണ്ടക്കൂടിയും താഴോട്ടിറങ്ങുകയില്ല. ഇസ്ലാമിന്റെ ആളുകൾ അവർ കൊന്നുകളയും, എന്നാൽ അമുസ്ലിമീങ്ങളെ കാഫിറുകളെ അവർ കൊലപ്പെടുത്തുകയില്ല. അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ വളരെ അലസത കാണിക്കും. അതുപോലെ ഇസ്ലാമിൽ നിന്ന് അവർ അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചുപോകുന്നത് പോലെ തെറിച്ചുപോകും. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അവർ പുറത്തേക്ക് വരിക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ അവിടുന്ന് പറഞ്ഞു, യഖ്തുലുഹും അദ്ന ത്വാഇഫതൈനി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവരെ കൊല്ലുക. ഇതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, കാരണം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ന ത്വാഇഫതൈനി, രണ്ട് കക്ഷികൾക്കിടയിൽ ഏറ്റവും ഹഖിനോട് അടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് അവരെ കൊലപ്പെടുത്തുക. അപ്പൊ ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് ബാധകമായ കാര്യമാണ്. അതല്ലെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ ഖവാരിജികൾ പല ആളുകളെ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ആളുകൾ സത്യത്തോട് അടുത്ത് നിൽക്കുന്നവർ, ചില ആളുകൾ അങ്ങനെ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളെ കുറിച്ച് അറിയിച്ച കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, യൻഷഉ നഷഉൻ യഖറഊന അൽഖുർആന ലാ യുജാവിസു തറാഖിയഹും, ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, അവർ ഖുർആൻ പാരായണം ചെയ്യും, അത് അവരുടെ തൊണ്ടക്കുഴിയും താഴോട്ടിറങ്ങുകയില്ല. കുല്ലമാ ഖറജ ഖർനുൻ ഖുത്യ, കുല്ലമാ ഖറജ ഖർനുൻ ഖുത്യ, അവരിൽ നിന്ന് ഓരോ കൊമ്പ് പുറത്തേക്ക് വരുമ്പോഴും ഖുത്യ, അത് വെട്ടിമാറ്റപ്പെടും, അത് മുറിച്ചു നീക്കപ്പെടും. ഓരോ സമയത്തും അവരിൽ നിന്നൊരു കൊമ്പ് പുറത്തേക്ക് വരുമ്പോൾ അത് വെട്ടി നീക്കപ്പെടും. അത് ഖവാരിജികളുടെ ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇൻഷാഅല്ലാഹ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അവരുടെ ചരിത്രത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖവാരിജികൾക്ക് ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും കുറച്ചധികം സമയത്തേക്ക് ഒരു ഭരണകൂടം നിലനിന്നതായിട്ട് എവിടെയും ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. കുറച്ചെന്തെങ്കിലും കാലം ഒരു വിജയിക്കും, കുറച്ച് മുന്നോട്ട് പോവും, തകരും. കാരണം എന്തെന്ന്, ഇവരിൽ തക്ഫീർ വളരെയധികം കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾക്ക് തക്ഫീർ നടത്തുക എന്നത്, കാഫറായി മുദ്ര കുത്തുക എന്നത് വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും ഒരു ഭരണകൂടെ മുമ്പ് സ്വാഭാവികമായിട്ടും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് എല്ലാവർക്കും തൃപ്തികരായിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു ടീമിന് അത് തൃപ്തികരായിട്ടില്ലെങ്കിൽ പിന്നെ അവർ പറയും ദൈദു കുഫറാണ്. പലപ്പോഴും ഇത് തെറ്റായിക്കൊള്ളുന്ന തന്നെയില്ല, ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും. നല്ല കാര്യത്തെ വരെ ചിലപ്പോൾ അവർ കുഫർ എന്ന് പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ദമ്പായിരിക്കും, ഒരു തെറ്റ് അബദ്ധമായിരിക്കും. അതല്ലെങ്കിൽ ഒരു വൻപാപം തന്നെയായിരിക്കും. അതല്ലെങ്കിൽ അവ്യക്തതയുള്ള വിഷയമായിരിക്കും. പക്ഷെ അവർ പറയും ഇത് കുഫറാണ്. അങ്ങനെ അവരത് വേറെ കക്ഷി ഇറങ്ങും, ഇവർക്കെതിരെ യുദ്ധം നടക്കും. ഇങ്ങനെ ഇവർക്കൊരു ഇസ്തിഖറാർ, ഒരു സ്ഥിരത അവരുടെ രാജ്യത്തിന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മിക്ക കാലഘട്ടത്തിലും അത് സംഭവിച്ചു. ഒന്നല്ലെങ്കിൽ അവർ പുറപ്പെടും, അവരൊന്നാകെ തന്നെ തകരും, അവർക്ക് വിജയം തന്നെ കിട്ടൂല. അതല്ലെങ്കിൽ അവർക്ക് വിജയമുണ്ടാകും, പക്ഷെ ആ വിജയം കുറെ കാലം നീണ്ടു നിൽക്കില്ല. രണ്ടാമൊരു കാര്യം എന്തായാലും ഖവാരിജുകളുടെ കാര്യത്തിൽ സംഭവിക്കും. ഇതിനപ്പുറത്തേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. അത് ചരിത്രം ഇൻഷാഅല്ലാഹ് ആ വിഷയത്തിലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. മാത്രമല്ല വഹബ് ഇബ്നു മുനബ്ബ അദ്ദേഹത്തിന്റേതായ ഒരു നസീഹ അതൊരു പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉസൂലു സുന്ന ലാലക്കായിയുടെ ഉസൂലു സുന്നയിലൊക്കെ വന്ന റിവായത്താണ്. സാധിക്കുന്നവരത് വായിക്കണം. അദ്ദേഹം ഖവാരിജുകളുടെ ആശയത്തിൽ അതിനോട് അടുപ്പമുണ്ടായ, അതിന്റെ സ്വാധീനമുണ്ടായ ഒരു വ്യക്തിക്ക് നൽകിയ ഒരു നസീഹത്ത്, കുറച്ച് ദീർഘമായ നസീഹത്താണ്. 10-40 പേജ് ഉണ്ടാവും. 10-40 പേജ് എന്ന് പറയാൻ മാത്രം വലിയ പുസ്തകമല്ല, ചെറിയ പുസ്തകമാണത്. ഒരു ചെറിയ റിസാലയാണ് ഇൻഷാല്ല. സാധിക്കുമെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്കത് വായിക്കാം. ആ റിസാല അറബി അറിയുന്നവർ വായിക്കേണ്ട റിസാലയാണ്. അത് റിസാലത്തു നസീഹത്തു വഹബ് ഇബ്നു മുനബ്ബിഹിൻ ലിറജുലിൻ തഅസ്സറ ബിൽ ഖവാരിജ് എന്ന പേരിൽ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ റിസാല നിങ്ങൾക്ക് പിന്നെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ PDF കോപ്പി നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ PDF കോപ്പി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ താലിഖാത്തുകളുണ്ട്. അതിൽ ചിലപ്പോൾ അർത്ഥമറിയാത്ത വാക്കുകളുണ്ടാവും. ആ വാക്കുകളുടെ വിശദീകരണം അടക്കമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖവാരിജികൾ അവർ ഹഖിന്റെ ആളുകളല്ല. അതിന് അടയാളമായിട്ട് അദ്ദേഹം പറഞ്ഞു, അവർക്കിന്നുവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിൽക്കുന്ന സ്ഥിരതയുള്ള ഒരു ഭരണ സംവിധാനം നൽകിയിട്ടില്ല. എന്ന് അങ്ങ് അവർ വിജയിച്ചിട്ടുണ്ടോ അന്നൊക്കെ അവർ വൈകാതെ തന്നെ തകർന്നടിയും. എന്നെല്ലാം അവർക്ക് ചെറിയൊരു വിജയം കിട്ടിയിട്ടുണ്ടോ, കുറച്ച് വൈകുമ്പോഴത്തേക്ക് 2-3-4 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് തകർന്നടിയും, അതിന്റെ ശക്തി ക്ഷയിക്കും. നിങ്ങൾ നോക്കൂ, പല ഖാരിജി ചിന്താഗതിയുള്ള കക്ഷികളും എവിടെ അവരുടെയൊക്കെ പവർ, ഒരു കാലത്ത് അവർ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതായി കാണാം, പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ അതിന്റെ പേരേക്കൂല, വേറെ പേരേക്കാം. ഒറ്റൊന്നിനും കാര്യമായ നിലനിൽപ്പ് കാണില്ല. ആദ്യകാലഘട്ടത്തിൽ അൽ ഖാഇദ ഏതാണ്ട് ഇവരുടെ ഇടയിൽ ഏറ്റവും പ്രബലമായി നിന്നിരുന്ന കക്ഷിയാണ്. അൽ ഖാഇദ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ശരിക്ക് അൽ ഖാഇദ എന്നാണ് അതിന്റെ പേര്. അൽ ഖാഇദ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം തന്നെ. അൽ ഖാഇദ ഒരു വലിയ കാലഘട്ടം വരെ ഞങ്ങളാണിത് ജിഹാദിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഉസാമ ബിൻ ലാദന്റെയും അതുപോലെ തന്നെ ബവാഹറിയുടെ ഒക്കെ നേതൃത്വത്തിൽ മുന്നിട്ട് പോരുന്ന ആളുകളാണ്. ഇന്ന് അൽ ഖാഇദയുടെ ഒരൊച്ചയും വിളി കേൾക്കാനില്ല. യമനിലെ ചില സ്ഥലങ്ങളിൽ അവരുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അൽ ഖാഇദയുടെ സ്വാധീനം ഇന്ന് കാണാൻ തന്നെയില്ല. അതുപോലെ പേര് പുറത്തേക്ക് വളരെ പ്രകടമായി വരാത്ത കക്ഷികൾ ധാരാളമുണ്ട്. ഇറാഖിലും പരിസരങ്ങളിലുമുള്ള അനേകം കക്ഷികൾ, അതുപോലെ തന്നെ ജമാഅത്തു തക്ഫീർ എന്ന പേരിൽ ഇഖ്വാൻ മുസ്ലിമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കക്ഷികൾ, ജമാഅത്തു തക്ഫീർ എന്ന പേര്, ജമാഅത്തുൽ ഹിജ്റ തക്ഫീർ എന്ന പേരിൽ ആ വിശേഷണം പണ്ഡിതന്മാർ നൽകിയ കക്ഷികൾ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? പലരുടെയും അടയാളം കാണാനില്ല. ഇന്ന് വേറെ കക്ഷികൾ അവരുടെ സ്ഥാനം ഏറ്റെടുത്തു. കുറച്ചു കാലം കഴിഞ്ഞാൽ അവരും നശിക്കും. ഖവാരിജിയൻ ചിന്താഗതി കൊണ്ടു നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഈ അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖവാരിജികളെ കുറിച്ച് പറഞ്ഞു, കുല്ലമാ ഖറജ ഖർനുൻ ഖുതഅ, അവരിലെ ഏതൊരു കൊമ്പ് അവരിൽ നിന്ന് പുറപ്പെടുമ്പോഴും അത് മുറിച്ചു മാറ്റപ്പെടും. ഹത്താ യഖ്റുജ ഫീ ഇറാദിഹിമുദ്ദജ്ജാൽ അങ്ങനെ അവരുടെ സൈന്യത്തിൽ ദജ്ജാൽ പുറപ്പെടും. അവസാനം ഖവാരിജികളുടെ സൈന്യത്തിൽ നിന്ന് ദജ്ജാൽ അവരിൽ നിന്നാണ് പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഖവാരിജുകൾ എന്നവർ അവരൊരിക്കലും കുത്തിയേറ്റുപോയൊരു സമൂഹമല്ല ചില ആളുകൾ എന്ന് പറയുന്ന പോലെ. ഇന്നെവിടെ ഖവാരിജുകൾ? അത് പണ്ടുണ്ടായിരുന്ന ഖവാരിജുകളാണ്. ഇന്ന് ഖവാരിജുകൾ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്കിതിന് മറുപടി, ഈ ഹദീസിന് മറുപടിയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ തവണ അവർ പുറപ്പെടുന്ന സന്ദർഭത്തിലും അവർ കൊല്ലപ്പെടും, അവരുടെ കൊമ്പ് മുറിച്ചു മാറ്റപ്പെടും. ഹത്തയഖ്റുജ ഫീ ഇറാദിഹിം ദജ്ജാൽ, അവസാനം അവരുടെ സൈന്യത്തിലാണ് ദജ്ജാൽ പുറപ്പെടുക. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ വരെ ഖവാരിജുകൾക്ക് നിലനിൽപ്പുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാതി ഫീ ആഖിരി സമാനി ഖൗമുൻ, അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം അവർ വരും. ഹുദസാഉൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറവായിരിക്കും അവർക്ക്, വളരെ പ്രായം കുറവായിരിക്കും. കൂടിയ 30, 35, 40 വയസ്സ് ഇപ്രായമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ 20, 25 മേലുള്ള പ്രായമുള്ള ആൾക്കാർ. ഈ പ്രായത്തിലുള്ള ആളുകളായിരിക്കും അവരിലുണ്ടാവുക. ഹുദസാഉൽ അസ്നാൻ രണ്ട് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പ്രായം കുറഞ്ഞ ആൾക്കാർ. കാരണം എന്താ? പ്രായം കുറഞ്ഞ ആൾക്കാരിൽ പെട്ടെന്ന് വൈകാരികമായ എടുത്തുചാട്ടം കൂടുതലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളൊക്കെ ഇന്ന് കാത്തു രക്ഷിക്കട്ടെ. കാരണം പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് എടുത്തു ചാടാനുള്ള ഒരു ചോരത്തളപ്പ് എന്ന് പറയും, യുവത്വത്തിന്റെ ചോരത്തളപ്പ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാനുള്ള കാര്യം അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഖവാരിജുകളാകട്ടെ, അവരെല്ലാ കാലഘട്ടത്തിലും പുറത്തേക്ക് വരാറുള്ളത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇതാ ഇസ്ലാം സ്ഥാപിക്കണം, നീതി സ്ഥാപിക്കണം, ഇവിടെയുള്ള അനീതി എടുത്തു കളയണം, എല്ലാ ദുൽമും ഇല്ലാതെയാക്കി ഇവിടെ തന്നെ അല്ലെ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ പറഞ്ഞ പോലെ സ്വർഗം പണിയണമെന്ന് പറഞ്ഞ പോലെയുള്ള വർത്തമാനങ്ങളായിരിക്കും ഏറ്റവും നല്ല വാക്കായിരിക്കും അവർ പറയാം. ഞാൻ ഈ പറഞ്ഞ വാക്കവർ പറയുന്നില്ല, ഇവിടെ സ്വർഗം പണിയണം. ഞാൻ പറഞ്ഞത് ഇവിടെ നീതി സ്ഥാപിക്കണം, പരിപൂർണമായ നീതി നടപ്പിലാക്കണം എന്നായിരിക്കും അവരുടെ സംസാരം. അതിന്റെ ആകത്തുക അതായിരിക്കും. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് യുവാക്കൾക്കാണ് അതിൽ പെട്ടെന്ന് സ്വാധീനം ഉണ്ടാവുക. കാരണം എന്താണ്? നല്ല വർത്തനാണ് ഈ പറയുന്നത്. ഈ ലോകത്തുള്ള അനീതിയൊക്കെ തുടച്ചു നീക്കി നീതിയോടെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് നല്ല കാര്യമാണ്. അപ്പൊ അവരിൽ പെട്ടെന്ന് ആത്തിഫ, വൈകാരികമായ ചിന്ത പെട്ടെന്ന് സ്വാധീനം ചെലുത്തും. എടുത്തിയാട്ടം കൂടുതൽ ഉണ്ടാവുന്ന പ്രായമാണത്. അപ്പൊ അതുകൊണ്ട് അവർ ഹുദസാഉൽ അസ്നാനായിരിക്കും, പ്രായം വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവരുടെ പ്രായം കൂടി നോക്കണം. എന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എന്റെ പ്രായം വളരെ ചെറുതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, ഞാൻ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയുക, അതിന് യാതൊരു വിലയില്ല. വലിയ പ്രായമുള്ള പണ്ഡിതന്മാർ, പണ്ഡിതന്മാർ എന്നുള്ളത് വെറും പ്രായം മാത്രമായതുകൊണ്ട് കാര്യമില്ല, വയസ്സായി എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം എത്രയോ വയസ്സായ ആൾക്കാർ ചായക്കട ഇരുന്നിട്ട് വർത്താനം പറയുന്നുണ്ട്, അതിൽ പലതും ഹമാക്കത്തേരിക്കൊള്ളു, യാതൊരു നിലയ്ക്ക് ഇസ്ലാമായിട്ട് ബന്ധമില്ലാത്ത. ഞാൻ പറഞ്ഞു പ്രായമുള്ള പണ്ഡിതന്മാർ, കിബാറുകളായ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കാലം ചെലവഴിച്ച, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച പണ്ഡിതന്മാർ, അവരുടെ വാക്കുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ലെങ്കിൽ അവനെ നിങ്ങൾ സൂക്ഷിക്കണം, അവന്റെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട്. പ്രായം കുറഞ്ഞ ആളുകളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പോ ഒന്നാമത്തെ അർത്ഥം, പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും അവർ. ഇത് പ്രകടമായി ഇന്നത്തെ പല കക്ഷികളിലും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇത്തരം കക്ഷികൾ അവരുടെ ഔദ്യോഗികമായ സംസാരങ്ങൾ പുറത്തുവിടുന്ന ആളുകൾ, അവരുടെ പ്രായം എടുത്തു നോക്കും. ചിലപ്പോൾ ഖലീഫമാരുടെ പ്രായം തന്നെ എടുത്തു നോക്കും. വളരെ ചെറിയ പ്രായമാണുള്ളത്, പ്രായം വളരെ ഇല്ല, വളരെ ചെറിയ പ്രായക്കാരൻ. പണ്ഡിതന്മാരെ അപേക്ഷിച്ചു നോക്കിയാൽ, വയസ്സുള്ള ആൾക്കാരെ പരിഗണിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രായം വളരെ കുറഞ്ഞ ആൾക്കാരാണ്. പ്രായക്കുറവ് എന്നത് ഫിത്നയിൽ വീഴാൻ സാധ്യതയുള്ള, അതിനേറ്റവും കൂടുതൽ സാധ്യതയുള്ള സന്ദർഭമാണ് പ്രായക്കുറവ്. ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, ഹുദസാഉൽ അസ്നാൻ എന്നതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞു, വെറും പ്രായക്കുറവ് മാത്രമല്ല ഇൽമിലുള്ള കുറവും കൂടി അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് തെളിവായവർ പറഞ്ഞു, കാരണം സഹാബികളിൽ പല ആളുകളും പ്രായം കുറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഫത്വ പറയാറുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഷൂറക്ക് കൂടിയിരിക്കാറുണ്ടായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം വളരെ കുറവായിരുന്നു, പക്ഷെ അദ്ദേഹം ഇൽമു കൊണ്ട് വലിയ ആളായിരുന്നു. അപ്പോ ഇൽമു കൊണ്ട് കുറവുള്ളയാളുകൾ, വൈജ്ഞാനികമായി തീരെ ബാക്കിൽ നിൽക്കുന്നയാളുകൾ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതായത് അവർ തീർത്തും ഇൽമിൽ പ്രായം കുറഞ്ഞ കുട്ടികളായിരിക്കും, പഠിപ്പ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിക്കൊള്ളും, അതിന്റെ മാർഗത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ച ആളുകളായിക്കൊള്ളണമെന്നില്ല. ഇത് ഈ ഹദീസിന്റെ തഫ്സീർ അതിന്റെ ഷർഹ എടുത്ത് വായിച്ചു നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ഡിതന്മാർ പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ. അതായത് അവർക്ക് പ്രായം കുറവാന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വയസ്സ് കുറവാണ്, അല്ലെങ്കിൽ ഇൽമു കുറവാണ്. ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതാ ഞങ്ങൾക്കും പണ്ഡിതന്മാരുണ്ട്, ഇതാ ഇന്ന ആളുകളൊക്കെ പണ്ഡിതന്മാരുടെ പേര് ഇതാ ലിസ്റ്റ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ലിസ്റ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ജിഹാദിന്റെ മസല സംസാരിച്ച എല്ലാവരും പണ്ഡിതന്മാരല്ല. അഹ്ലു സുന്നത് വൽ ജമാഅയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഏതെങ്കിലും ഒരു മസലയിൽ മാത്രം തൂങ്ങി സംസാരിച്ചവനൊക്കെ പണ്ഡിതനായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊക്കെ പണ്ഡിതന്മാരായിക്കൂടെ? എല്ലാവർക്കും നമ്മളൊക്കെ പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ചുകൂടെ? കാരണം നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം സംസാരിച്ചത് കൊണ്ട് അവരൊക്കെ പണ്ഡിതന്മാരാവില്ല. കുറച്ചെന്തെങ്കിലും വിഷയം പറഞ്ഞതുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് അവരൊക്കെ പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമിനെ കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കുകയും അതിന്റെ മിക്കവാറും മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ വിശദീകരണങ്ങളും അറിവുമുള്ള വ്യക്തമായ ആഴത്തിലുള്ള ബോധ്യമുള്ള ഹദീസിലും ഖുർആനിലും ഉസൂലുകളിലും അഖീദയിലും ഇസ്ലാമിന്റെ മറ്റു വിഷയങ്ങളിലും ഒക്കെ വൈജ്ഞാനികമായ അറിവുള്ള ആളുകൾ അവരെയാണ് പണ്ഡിതന്മാരെന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇത്തരം ആളുകൾ പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ പേരുകൾ, അത് നിങ്ങളിപ്പോ ഉദാഹരണത്തിന് നെറ്റിൽ അവരുടെ പേര് അടിച്ചു നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബഹുഭൂരിപക്ഷ സംസാരവും ജിഹാദിനെ കുറിച്ചോ അതല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഖിലാഫത്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഹുക്കാമുകളുടെ അനീതികളെക്കുറിച്ചോ ഭരണാധികാരികളുടെ അനീതികളെക്കുറിച്ചോ ഇത്തരം വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. മാത്രമല്ല, രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഫിഖ്, കർമ്മശാസ്ത്രം, ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഹദീസിന്റെ ഷർഹുകൾ പറയുന്ന വിശദീകരണം പറയുന്ന പണ്ഡിതന്മാരെ പലപ്പോഴും അത്തരക്കാർ വിശേഷിപ്പിക്കാറുള്ളത് ഒന്നല്ലെങ്കിൽ ഉലമാ ഉ സുൽത്താൻ എന്ന് പറയും, സുൽത്താന്റെ പണ്ഡിതന്മാരെന്നറിയും, അല്ലെങ്കിൽ ഉലമാ ഉൽ ഹൈദ് വൽ നിഫാസ്, ആർത്തവത്തിന്റെയും നിഫാസിന്റെയും പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കും, കളിയാക്കും. അതൊക്കെ പറയാന്നുള്ളത് വളരെ മോശമായ കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. പണ്ട് ഇഖ്വാനികൾക്കുണ്ടായിരുന്ന സ്വഭാവമാണ് അത്. അതൊക്കെ പറയാന്നുള്ളത് വളരെ മോശമായ കാര്യമായിട്ടാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദിന്റെ മസല കുറെ സംസാരിച്ചയാൾ മാത്രമല്ല പണ്ഡിതൻ, മറിച്ച് ഇസ്ലാമിന്റെ വിഷയങ്ങളെക്കുറിച്ച് വ്യാപകമായി സംസാരിച്ച് അതിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവും പാണ്ഡിത്യവുമുള്ള ഹദീസിന്റെ കിതാബുകളും അഖീദയുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ മജ്ലിസുകളിലും ധാരാളമായിരുന്ന ഇസ്ലാമിനു വേണ്ടി അനേകം ഖിദ്മത്ത് നടത്തിയ ആളുകൾ അവരാണ് പണ്ഡിതന്മാർ. അവരുടെ സ്വഭാവത്തിൽ അതുണ്ടാവും, അവരുടെ ശിഷ്യന്മാരിൽ അത് കാണാൻ പറ്റും. ഈ പറഞ്ഞ ആളുകളുടെ ശിഷ്യന്മാരെവിടെ? അവരുടെ ഗ്രന്ഥങ്ങളെവിടെ? പല ആൾക്കാരും പണ്ഡിതന്മാരിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ അവരുടെ പണി, അവരുടെ ഇസ്ലാമികമായ ഖിദ്മത്തായി കൊടുത്ത്, ഇതാ ജിഹാദിന്റെ കാര്യത്തിൽ ഇത്ര അധികം സംസാരിച്ചിട്ടുണ്ട്, ദൗലത്ത് ഇസ്ലാമിയൊക്കെ വേണ്ടി ഇത്ര അധികം സംസാരിച്ചിട്ടുണ്ട്, ആകെ ഇത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിഷയങ്ങൾ, മറ്റപ്പുറത്തുള്ള ചില വിഷയങ്ങൾ കൂടി സംസാരിച്ചതായി കാണാം. പണ്ഡിതന്മാരെന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത ആൾക്കാരെ. നോക്കൂ, നിങ്ങൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അദ്ദേഹം പണ്ഡിതനാണ്. ഇമാം അസ്ദഹബി, ഷംസുദ്ദീൻ അസ്ദഹബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഫിഖ്ഹിൽ അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്, അഖീദയിൽ ഗ്രന്ഥമുണ്ട്, ഇൽമിന്റെ അതമുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമുണ്ട്, റിജാൽ ഹദീസിൽ ഗ്രന്ഥമുണ്ട്, ഖുർആന്റെ തഫ്സീർ ഗ്രന്ഥമുണ്ട്, ഉസൂലുകളിൽ പുസ്തകങ്ങളുണ്ട്, ചരിത്രത്തിന്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആകെ ഒരു ജിഹാദ് മാത്രമല്ല പണ്ടുള്ള പണ്ഡിതന്മാർ സംസാരിച്ചത്. ഇബ്നു തൈമിയ മുഅ്തസിലത്തിന് മറുപടിയുണ്ട്, ഖവാരിജുകൾക്ക് മറുപടിയുണ്ട്, മുർജിഅത്തിന് മറുപടിയുണ്ട്, ഇസ്ലാമിന്റെ അഖീദ എന്തെന്ന ഗ്രന്ഥങ്ങളുണ്ട്, അവരുടെ ഈമാനിന്റെ വിഷയത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇതാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ. ഹദീസിന് ഷുറൂഹുകളുണ്ട്, തഫ്സീറുണ്ട്, ജിഹാദിന്റെ വിഷയവും സംസാരിച്ചിട്ടുണ്ട്, ഹുക്കാമുകളുള്ള നിലപാടുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് പണ്ഡിതൻ. ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവസരക്കാരെ കാണണമെങ്കിൽ ഉദാഹരണത്തിന് ഇബ്നു ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ബാസ്, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിന്റെ മജ്മൂഅ എടുത്തു നോക്കൂ നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് അഖീദ കാണാം, തഫ്സീർ കാണാം, ഫിഖ്ഹ് കാണാം, ഉസൂലുൽ ഹദീസ് കാണാം, ഉസൂലുൽ തഫ്സീർ കാണാം, ഇസ്ലാമിന്റെ വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക മേഖലകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം, അതിലൊക്കെയുള്ള ഹിദ്മത്തുകൾ കാണാം, പുസ്തകങ്ങൾ കാണാം. ഇതാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ആലിം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കുറച്ചു ദിവസം ജിഹാദിനെ കുറിച്ച് ക്ലാസ് എടുത്തവനൊക്കെ പണ്ഡിതനും അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ജാഹിലിങ്ങളും എന്ന് പറയുന്നു, ഉലമാ സുൽത്താൻ എന്ന് പറയുന്ന വിവരമില്ലാത്തോണ്ട്. മാത്രല്ല രസകരമായ കാര്യം, എന്നിട്ട് അവർ പറയുന്നു ഇതായി ഒരു ഞങ്ങൾ ആളുകൾ ഇന്ന ഇന്ന ആളുകൾ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഒരാള് ഇപ്പോൾ ഇവരുടെ ഖലീഫ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുടെ വിശേഷണങ്ങൾ നൽകി, അബൂബക്കറുടെ ബഹ്ദാദി. അപ്പൊ അയാളുടെ പേര് കൊടുത്തപ്പോ പറയാൻ, അൽ ആലിമുൽ മുജാഹിദു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വിശേഷണങ്ങൾ. ആലിം എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതൻ, മുജ്തഹിദ് എന്ന് പറഞ്ഞാലോ ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ വ്യക്തമായ ഗവേഷണം നടത്താൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർക്ക് മുജ്തഹിദ് എന്നറിയാം. മുജ്തഹിദിന് എന്തൊക്കെ യോഗ്യത ഉണ്ടാവണം? അറബി ഭാഷയിൽ നല്ല വിജ്ഞാനം ഉണ്ടാവണം, ഉസൂൽ ഫിഖ് അറിയണം, ഖുർആൻ അറിയണം, ഹദീസ് അറിയണം, ധാരാളം വിജ്ഞാനങ്ങളെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം. പിന്നെ അബൂബക്കർ ബഗ്ദാദിയുടെ തഖസ്സുസ് ഏത് വിഷയത്തിലാണ്? ഖിറാഅത്തിന്റെ വിഷയത്തിലാണ്, ഖുർആനിലെ ഖിറാഅത്തുകളുടെ വിഷയത്തിലാണ് അയാളുടെ എന്താ പറയുക തഖസ്സുസ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷൻ എന്നറിയില്ലേ, അത് ഖിറാഅത്തുകളിലെ ഇൽമാകട്ടെ മുജ്തഹിദ ആവുന്ന ഷർത്തുകൾ പോലും പെട്ടതല്ല, അതിലൊരു ഡീറ്റെയിൽ ആയി അറിവ്. പക്ഷേ അപ്പൊ നമ്മളാളാണെങ്കിൽ മുജ്തഹിദും ആലിമൊക്കെ ആവും. നമുക്ക് യോജിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിലോ അവന് എത്ര കിതാബ് എഴുതിയിട്ടും കാര്യമില്ല, അവൻ ആലിമു സുൽത്താനാണ്, അവൻ ആലിമുൽ ഹൈദ് വൻ നിഫാസാണ്. ഇതിനാണ് ഹിസ്ബിയ എന്ന് പറയുന്നത്, കക്ഷിത്വം എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഇസ്ലാമല്ല. അപ്പൊ അതുകൊണ്ട് ഹുദഥാഉൽ അസ്നാൻ, പ്രായം കുറഞ്ഞ ആളുകൾ, അറിവ് കുറഞ്ഞ ആളുകൾ അവരിൽ ഉണ്ടാവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഒക്കെ മുൻപ് അതിന് ഇൽമിന്റെ പിൻബലമുണ്ടോ, ഉലമാക്കളുടെ പിൻബലമുണ്ടോ എന്ന് പരിഗണിക്കുന്നത് ഏറ്റവും വലിയ സൂക്ഷ്മതയാണ്. നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കാതെ മിണ്ടാതിരുന്നാൽ അതിലെത്രയോ ഖൈറുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പണ്ട് പറഞ്ഞതുപോലെ, ഞാൻ മിണ്ടാതിരുന്ന സന്ദർഭങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഖേദിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ച സന്ദർഭങ്ങളിലാണ്. കാരണം എന്താ, സംസാരിച്ചു കഴിഞ്ഞാൽ മിക്ക സമയത്ത് അബദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ഫിത്നയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇൻഷാ അള്ളാ. ഏത് സാഹചര്യത്തിൽ ഒഴികെ? അവൻ തിന്മ വിരോധിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അവൻ മിണ്ടാതിരുന്നാൽ ഒഴികെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദുകളെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, യാതി ഫീ ആഖിരി സമാനി ഖൗമുൻ ഹുദസാഉൽ അസ്നാനി സുഫഹാഉൽ അഹ്ലാമി. സുഫഹാഉൽ അഹ്ലാം എന്ന് പറഞ്ഞാൽ വിഡ്ഢി സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ. അഹ്ലാം എന്ന് പറഞ്ഞ സ്വപ്നം, സുഫഹ എന്ന് പറഞ്ഞ വിഡ്ഢികൾ. സുഫഹാഉൽ അഹ്ലാം, വിഡ്ഢി സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ. അതായത് ഇതാ, ഇതെല്ലാം ഇപ്പൊ നമ്മൾ നന്നാക്കാൻ പോവാണ്, എല്ലാം ഉഷാറാക്കാൻ പോവാണ് എന്ന ചിന്താഗതി. ഇപ്പൊ എല്ലാം നമ്മൾ നേരെ മറിച്ചിടാൻ പോവാണ് എന്ന ജാതിയുള്ള സ്വപ്നങ്ങൾ. അത് ഖവാരിജികൾ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നവർ അല്ലേ. അവർ ആഗ്രഹിച്ച എന്താണ്? ഇസ്ലാമും അതിന് ശക്തി ഉണ്ടാവാൻ, മുസ്ലിമീങ്ങൾക്ക് ശക്തി ഉണ്ടാവാന്നാണ് അവർ ആഗ്രഹിച്ചത്. അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് വിധിക്കപ്പെടണമെന്നാണ് അവർ വാദിച്ചത്. അതിനുവേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തത്. അവരുടെ ആഗ്രഹം അതായിരുന്നു. അതാണ് സുഫഹാഉൽ അഹ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനമായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ട് പറയുന്ന വർത്തമാനം ഒരിക്കലും എന്തായിരിക്കില്ല, കേൾക്കുമ്പോൾ രസം തോന്നാത്തായിരിക്കില്ല, കേൾക്കുമ്പോൾ ഏറ്റവും നല്ല സ്വപ്നങ്ങൾ, ഒരു മുസ്ലിമിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരിക്കും അവർ ഇതാ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ സ്വപ്നങ്ങളാണ്. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കുകളായിരിക്കും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ ഖവാരിജികൾ അല്ലെ, പലപ്പോഴും ആളുകൾ പറയാറുള്ളത് അവർ പറയുന്നത് എന്ത് നല്ല വർത്താനം, എന്തു നല്ല കാര്യമാണ്, എന്തു നല്ല ഒരു ആശയമാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പല ആളുകളും പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ്യ. എന്താ ഒരു ഖൈറു ഖൗലിൽ ബരിയ്യ എന്ന് പറഞ്ഞാൽ? അവർ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവാണ് ഇവിടെ വിധിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അത് ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും നല്ല തീരുമാനം, ഏറ്റവും നല്ല വാക്കാണ് അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഏറ്റവും നല്ല വാക്കായിരിക്കും അവർ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം അഹാദീസുകൾ ഇവരുടെ വിഷയത്തിൽ വേറെയും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഇൻഷാല്ലാ പിന്നീട് ചില സന്ദർഭങ്ങൾ പറയാം. സഹാബികൾ അവർ ഖവാരിജുകളുടെ കാര്യത്തിൽ ശക്തമായി മുസ്ലിമീങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകളായിട്ടായിരുന്നു ഖവാരിജുകളെ സഹാബികൾ എണ്ണിയിരുന്നത്. മാത്രമല്ല അവരിൽ ചില ആളുകൾക്കെതിരെ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. തദ്ഹബൂന ഇലാ മുആവിയത വ അഹ്ലി ശാം, അദ്ദേഹം തന്റെ പട്ടാളക്കാരോട് പറഞ്ഞതാണ്, നിങ്ങളിത് ആ മുആവിയക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. വതത്രുകൂന ഹൗല, നിങ്ങൾ ഈ ഖവാരിജുകൾ അവരെ വെറുതെ വിടുന്നു. യഖ്ലുഫൂനകും ഫീ ദറാരിയ്യകും വഅംവാലികും, നിങ്ങളുടെ സ്വത്തിന്റെ കാര്യത്തിൽ അവരെ നിങ്ങൾ അവരെ വെറുതെ വിട്ടേച്ചിട്ടാണ്. വല്ലാഹി ഇന്നി ലഅർജു അൻ യകൂന ഹൗലൈൽ ഖൗം, ഞാൻ മനസ്സിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത സമൂഹം അവർ ഇവരാണ് എന്ന്. فانهم قد سفكوا الدم الحرام, അവർ ഹറാമായ രക്തം ചിന്തിയിട്ടുണ്ട്, നിഷിദ്ധമായ രക്തം. അതിന് ഗൗരവം എന്താണ്? واغاروا في سرح الناس فسيروا على اسم الله, അവർ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ സമാധാനത്തിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ മുന്നേറുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, لو يعلم الجيش الذين يصيبونهم ما قضي لهم على لسان نبيهم صلى الله عليه وسلم لاتكلوا عن العمل. ഇവരെ കൊല്ലുന്ന ആളുകൾ, ഇവരോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഖവാരിജുകൾ അവരോട് യുദ്ധം ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നൽകുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്താണ് എന്ന് അവർക്ക് അറിയുമായിരുന്നെങ്കിൽ ലത്തകലു അനിൽ അമൽ, അവർ അമൽ ചെയ്യാതെ വെറുതെയിരിക്കുമായിരുന്നു ഇവരോട് യുദ്ധം ചെയ്തിട്ട്. കാരണം അതിനുമാത്രം പ്രതിഫലം ഖവാരിജുകളുമായി യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ കൊലപ്പെടുത്തുന്ന മുസ്ലിമീങ്ങളെയും അവിടുത്തെ അവസ്ഥകൾ, അവിടെ പോയി അനുഭവിച്ച പല ആളുകളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സത്യസന്ധന്മാരായ പണ്ഡിതന്മാർ അവരെ കുറിച്ച് അറിയിച്ചിട്ടുള്ളത് ഈ കാര്യമാണ്. അപ്പൊ സഹാബികൾ ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നു. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം ഖവാരിജികൾ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അവർ സ്ത്രീകളെ തടവുകാരായി പിടിക്കുകയും അതുപോലെ തന്നെ കുട്ടികളെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞ സന്ദർഭത്തിൽ പെണ്ണുങ്ങളെ തടവുകാരായി പിടിക്കും. ഖവാരിജികളെ കുറിച്ച് ഇബ്നു കസീർ പറഞ്ഞതായി കാണാം, ആ മുസ്ലിമീങ്ങളാണെന്ന പേരിൽ ആണുങ്ങളെ കൊല്ലും, എന്നിട്ട് അവരെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും, ഒന്നല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും, അതല്ലെങ്കിൽ അവരെ അടിമയായിട്ട് തടവുകാരായിട്ട് ഉപയോഗിക്കും. അത് ഖവാരിജികൾ പല കാലഘട്ടത്തിലും ചെയ്താണ്. ഇബ്നു കസീർ പറഞ്ഞതായി കാണാം, അവരുടെ കാര്യം എത്ര അത്ഭുതമാണ്, ചിലപ്പോൾ അവരെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടാവും, തലാഖ് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, ആ സ്ത്രീയുമായിട്ടായിരിക്കും ചിലപ്പോൾ ഇവന് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ആ സ്ത്രീയായിരിക്കും ഭാര്യയാക്കി സ്വീകരിക്കുന്നത്. ഇതൊക്കെ എവിടെ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോ ആ സംഭവം ഇബ്നു ഉമർ അറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇദൻ ലാ നദഉഹു വദാക, നമ്മൾ അവരെ വെറുതെ വിടുകയില്ല. എന്നിട്ട് അദ്ദേഹം ജനങ്ങളെ ഖവാരിജികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ശക്തമായി പ്രേരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ശക്തമായി അതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ടും ആളുകൾ അവരോടുള്ള പേടി കാരണം പുറത്തിറങ്ങിയില്ല. അവരുടെ ഭയം കാരണം ഇബ്നു ഉമറിന്റെ പിന്നിൽ സംഘടിച്ചില്ല. അപ്പോൾ അദ്ദേഹം സംസാരം അദ്ദേഹം അവസാനിപ്പിച്ചതായി ലാലക്കായിയുടെ സുന്നയിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ അത് മനസ്സിലായതെന്തേ, ഇബ്നു ഉമർ ഖവാരിജികൾക്കെതിരെ ശക്തമായി യുദ്ധം ചെയ്യാൻ അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ